കഴിഞ്ഞ 40 വർഷങ്ങൾ പൂർത്തിയാകുന്നു. വടക്കേന്ത്യയുടെ വയലുകളിൽ സുവിശേഷമായിട്ട് ഞാൻ പോയത്, ടീനേജ് ബാലകനായിട്ടാണ് ഞാൻ പോയത്. അടുത്ത ആഴ്ചയിൽ 40 വർഷം പൂർത്തിയാക്കുക. മിക്കവാറുമുള്ള എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വ്യക്തികളോടും കുടുംബങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. സഭകളെ ശുശ്രൂഷിച്ചു, പല ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ ഞാൻ വഹിച്ചു. 25 പരം ഗ്രന്ഥങ്ങൾ എഴുതുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. എന്നാൽ കഴിഞ്ഞ 2 വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനോഭാരവും വിഷാദ രോഗവും അനുഭവിച്ച സന്ദർഭമായിരുന്നു. അവയെല്ലാം വിവരിച്ചു പറയുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിശീലന കളരിയിലൂടെ 2 കൊല്ലങ്ങൾ എന്നെ കടത്തിവിട്ടു. ഇനിയും ശുശ്രൂഷയിൽ പോകുവാൻ കഴിയുമോ എന്നെനിക്ക് അറിയുവാൻ കഴിയാത്ത നിലയിൽ അതികഠിനമായ വേദനകളിലൂടെ ഞാനിങ്ങനെ കടന്നുപോയി. അതിൽ നിന്ന് ഒരു വിടുതൽ ലഭിച്ചിട്ടിപ്പോൾ 1 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ശരിയായ നിലയിൽ പറഞ്ഞാൽ ധാരാളം ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്കെല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയുവാൻ കഴിയാത്ത ഒരു നിലയിലായി. എന്നാൽ കഴിഞ്ഞ മാസം 14 തീയതി ബോസ്റ്റൺ എന്ന സ്ഥലത്ത് ഞാൻ വളരെ സ്നേഹിക്കുന്നൊരു ഭവനത്തിലിരുന്ന് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ആ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ പെട്ടെന്ന് മുട്ടുമടക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് ഒരു വലിയ ശക്തി എന്നിലേക്ക് വരികയും താമര പോലെ അനേക ദൈവമക്കളുടെ പ്രാർത്ഥന മുകളിലോട്ട് ഉയരുന്നതായും സ്വർഗത്തിൻ്റെ ദൈവം തൻ്റെ കരം നീട്ടി തൊടുന്നതായിട്ട് ഞാൻ കണ്ടു. അതിനുശേഷം എനിക്കുണ്ടായ അനുഭവങ്ങളും എൻലൈറ്റ്മെൻറ്റും വിവരിച്ചാൽ വളരെ സമയമെടുക്കും. ഞാനത് ചില ഭവനങ്ങളിൽ വ്യക്തികളോട് ഷെയർ ചെയ്തപ്പോൾ അവർ ഓലോല കണ്ണുനീരൊഴുക്കി എന്നോട് പറഞ്ഞു, അത്യാവശ്യമായി ഇതൊരു ഗ്രന്ഥത്തിൽ എഴുതണം. കർത്താവിനെ ഞാൻ അഭിമുഖമായി കാണുന്നതും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നതും എന്നെ ഇങ്ങനെ കടത്തിവിട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ ഒരു പുസ്തകം എഴുതണം അനുഭവങ്ങളെ സംബന്ധിച്ചെന്ന് പല ആളുകളും ഇപ്പോഴും നിർബന്ധിക്കുന്നു. ഞാനത് നിഷേധിച്ചിട്ടില്ല. ചിലപ്പോൾ കർത്താവ് അനുവദിച്ചാൽ അത് ഗ്രന്ഥം ആയി വന്നിരിക്കും. എങ്കിൽ നിങ്ങൾക്ക് ചിലർക്ക് അതിൻ്റെ കോപ്പികൾ ലഭിച്ചാൽ വിവരങ്ങൾ അറിയാം. എങ്കിലും നന്ദി വാക്കായി മാത്രം ഞാൻ പ്രസ്താവിക്കട്ടെ. ഇവിടെയുള്ള ദൈവമക്കളും കർത്തൃദാസനും എനിക്കായി വളരെ പ്രാർത്ഥിച്ചു, വളരെയധികം പ്രാർത്ഥിച്ചു. അങ്ങനെയുള്ള എല്ലാ ദൈവമക്കളോടും ഹൃദയംഗമായി നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവിന് സ്തോത്രം. തിരികിതമെങ്കിൽ ഒരു പുതിയ വീക്ഷണത്തോടും ദർശനത്തോടും കൂടെ ഞങ്ങൾ ഇവിടെ നിന്ന് നാളെ വൈകിട്ട് യാത്രയാകുകയാണ്. വടക്കേന്ത്യയുടെ വയലുകളിൽ ഇതുവരെ ചെന്ന ശുശ്രൂഷയെക്കുറിച്ചല്ല, ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് കർത്താവിൻ്റെ വചനം പഴയതുപോലെ തന്നെ കുടുംബമായിട്ട് തന്നെ പോകണമെന്നും വ്യക്തികളോടും പൊതുജനത്തോടും സുവിശേഷം അറിയിപ്പാനുള്ള പ്രത്യേക ദർശനം ഈ ദിവസങ്ങൾ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ പലവിധ പ്രോജക്റ്റോടുകൂടിയാണ് ഇപ്പോൾ പോകുന്നത്. എല്ലാ ദൈവമക്കളും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. നമ്മുടെ വിചിന്തനത്തിന് അടിസ്ഥാനമായി ഒരു വേദഭാഗം വായിക്കാം. ശമൂവേലിൻ്റെ 1 24 അധ്യായത്തിൻ്റെ 14 വാക്യം. 1 Samuel 24:14. യെസ്, താങ്ക്. നൗ മലയാളം ഓൾസോ പ്ലീസ്. ആമീൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനാല് സ്തോത്രം. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. ഹൃദയംഗമായി തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിവാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. കാലാകാലങ്ങളിലായി ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട് പ്രശോഭിച്ചിട്ടുള്ള ഒട്ടേറെ ദൈവമക്കളുടെ ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നു. കല്ലും മുള്ളും പറക്കാരയും പ്രതിസന്ധികളും നിറഞ്ഞ ലോകത്തിലൂടെ പ്രയാണം ചെയ്യുമ്പോൾ ദീപസ്തംഭങ്ങൾ എന്ന പോലെ, ശരിയായി ലൈറ്റ് എന്ന പോലെ, സിയോനിലേക്കുള്ള നമ്മുടെ പ്രയാണ മധ്യത്തിൽ അവരുടെ ജീവചരിത്രം നമ്മൾക്ക് ഗുണദോഷങ്ങൾ നൽകുന്നു, മാർഗദർശനം നൽകുന്നു. ഹിസ്റ്ററി ഓഫ് ലേണഡ് മെൻ, ഗ്രേറ്റ് മെൻ ഓഫ് ഗോഡ്, ദേ ആർ ഗിവൺ ഇൻ ദ ഹോളി ബൈബിൾ സോ ദാറ്റ് ദേ ബിക്കം guidelines to our spiritual life. Men of our own passions, നമ്മളെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ, വിജയങ്ങൾ, താഴ്ചകൾ, ഉയർച്ചകളൊക്കെ ഒന്നും മറച്ചു വെക്കാതെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് പ്രസാദം തോന്നി. എന്താണെന്നറിയാമോ? ഏറ്റവും ഉന്നതന്മാരായിരിക്കുന്ന വ്യക്തികൾക്കും താഴ്ചകൾ ഉണ്ടാകാം, വീഴ്ചകൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. അവ അതുപോലെ തെറ്റിപ്പോകാനുള്ള മാർഗമല്ല, പിന്നെയോ അപകടത്തിൻ്റെ മുന്നറിയിപ്പുകളാണ്. പ്രശസ്ത നഗരങ്ങളിലൂടെ വാഹനം മേടിച്ചു പോകുമ്പോൾ ചില ചുവരെടുത്ത് കാണാം, ആക്സിഡൻറ്റ് പ്രൂൺ ഏരിയ എന്ന്, അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലം എന്ന് സാരം. ആ വഴി വരുന്ന ആളുകളെല്ലാവരും അവിടെ വരുമ്പോൾ വണ്ടിയിടിച്ച് താഴെ വീണ് ചാകണമെന്നല്ല എൻ്റെ അർത്ഥം. നിന്നേക്കാൾ കരവിരുതുള്ള ശക്തിയുള്ള പല ആളുകൾ പോയ പാതയിൽ അടിപതറി വീണതിനാൽ നീ സൂക്ഷിച്ച് വാഹനം ഓടിക്കണമെന്നാണ്. ഇതുപോലെ വിശുദ്ധ തിരുവെഴുത്തുകളിൽ പരമഭക്തന്മാരായും ഗണനീയന്മാരുമായ ആളുകളുടെ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങൾ ഒന്നും മറച്ചു വയ്ക്കാതെ രേഖപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാ പ്രസാദിച്ചതിൻ്റെ കാരണം അപകടത്തിൻ്റെ മേഖലകൾ സൂക്ഷിച്ച് നമ്മൾ ഒഴിയേണ്ടതിന് വേണ്ടിയാണ്. രണ്ട് സെമിത്തേരികൾ തിരുവെഴുത്തിൽ ഞാൻ കാണുന്നു. ഒന്ന്, നന്നായി പന്തലപ്പോർ പൊരുത്, ഓട്ടം തികച്ച്, വിശ്വാസം കാത്ത്, നീതിയുടെ കിരീടത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് അക്കരനാട്ടിൽ വിശ്രമിക്കുന്ന പ്രതീസിൽ വിശ്രമിക്കുന്ന ഭക്തന്മാരുടെ ശവകുടീരങ്ങൾ. വാതിക്കൽ എഴുതി വെച്ചിരിക്കുന്നു, ഇവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. മറുഭാഗത്ത് മറ്റൊരു സെമിറ്ററി, നന്നായി ഓടി അധ്വാനിച്ചു മുന്നോട്ട് പോയി, കുറെ കഴിഞ്ഞപ്പോൾ കൺമോഹം, ജഡമോഹം, ജീവനപ്രതാപം, ആ ആദിയായ ഊര കുരുക്കുകളിൽ കുടുങ്ങി കുരുങ്ങി ജീവൻ നഷ്ടപ്പെട്ട് മൃതാവസ്ഥയിലായി, നിർജീവമായ അവസ്ഥയിലാക്കിയിട്ട് അവർ നശിച്ചുപോയ പട്ടുപോയ വീരന്മാരുടെ ചരിത്രങ്ങൾ. ഹൗ ആർ ദ മൈറ്റി മെൻ ഫോളൻ? വീരന്മാർ പട്ടുപോയത് എങ്ങനെ എന്നവിടെ ചുവരെഴുത്ത് കാണും. ഇത് രണ്ടും നമുക്ക് ഇന്ന് പകലും ഒരു മുന്നറിയിപ്പാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നന്നായി കാണുവാനിടയാകട്ടെ. ആമീൻ. പ്രൊവർബ്സ് 4:18 സദൃശവാക്യം 4:18, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികം അധികമായി ശോഭിച്ചു വരുന്നു. ഏറ്റവും നല്ല അന്ത്യം ഒന്നുകിൽ നിന്റെ മരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. അത് ഏറ്റവും ക്ലൈമാക്സായി ശോഭിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ രാത്രി യോഗങ്ങളിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന ആ വിഷയം, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ്, ഡേവിഡ്, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. പല ഭക്തന്മാരെക്കുറിച്ചും ഈ പദം എഴുതിയിട്ടില്ലെങ്കിലും നിരവധി തെറ്റുകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്നു, അവനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ബോധിച്ച പുരുഷനായ ദാനിയൽ, ദാവീദ്. ആ ദാവീദിൻ്റെ ജീവിതത്തിലെ വിജയരഹസ്യങ്ങൾ 5 കാര്യങ്ങളായിട്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. 1, എ ബ്രോക്കൺ ഹാർട്ട്, തകർന്നും നുറുങ്ങിയുമുള്ള ഒരു ഹൃദയം. 2, എ സിൻസിയർ ഹാർട്ട്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. 3, എ ഹംബിൾ ഹാർട്ട്, താഴ്മയുള്ള ഹൃദയം. 4, എ പ്രേസിംഗ് ഹാർട്ട്, ഞാൻ യഹോവ എല്ലാ കാലത്തും അവൻ്റെ സ്തുതി, ഇപ്പോൾ എല്ലാ പരിതസ്ഥിതികളിലും ആരാധന മുടക്കാത്ത ഒരു മനുഷ്യനായിരുന്നു താൻ. ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് എല്ലാ പ്രതിസന്ധിയിലും സ്തുതിക്കുമായിരുന്നു. 4, എ പ്രേയിങ് ഹാർട്ട്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ എൻ്റെ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു, എന്നാൽ എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും ഞാൻ സങ്കടം ബോധിപ്പിച്ച് ഐ വിൽ ക്രൈ 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 ക്രൈ, ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ചില പ്രാർത്ഥനയ്ക്ക് ഇമ്മീഡിയറ്റ് റിപ്ലൈ, ചിലത് ഡിലെയ്ഡ് റിപ്ലൈ, ചിലത് നെഗറ്റീവാണ്, പക്ഷെ ഒരു ബെറ്റർ റിസൾട്ടാണ്. ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധികളുടെ നടുവിൽ പ്രാർത്ഥിച്ചാൽ ഒരു വലിയ പ്രത്യേകതയുള്ളത് അതിനെ അഭിമുഖീകരിക്കാൻ ഒരു ധൈര്യം ദൈവം നിനക്ക് തരും. ദൈവത്തിന് സ്തോത്രം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാര്യത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, നിണ്ടുവനിടയായി തീരും. അങ്ങനെയെങ്കിൽ ആമീൻ. ആ ഏറ്റുപറയുന്ന തകരുന്ന ഒരു ഹൃദയം, നിർമ്മലമായ ആത്മാർത്ഥതയുള്ളൊരു ഹൃദയം, താഴ്മയുള്ളൊരു ഹൃദയം, പ്രാർത്ഥിക്കുന്നൊരു ഹൃദയം, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്ന ഹൃദയം, ഇതഞ്ചിൻ്റെയും ഉടമസ്ഥയായി നീ തീരുമെങ്കിൽ നീയും ദൈവത്തിന് ബോധിച്ച പുരുഷനും ബോധിച്ചൊരു സ്ത്രീയുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. അതിലെ ഒരു ഭാഗം മാത്രമേ ഈ പകൽ, കഴിഞ്ഞ 2 വർഷത്തെ ഒരു ബൈബിൾ കോളേജിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അക്ഷരപ്രകാരം ഒരു കോളേജ് പഠിച്ചിട്ടില്ല. 10th standard SSLC എന്ന് വെച്ചാൽ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, അതിൻ്റെ അവസാനത്തെ പരീക്ഷ എഴുതിയ ദിവസം ഞാൻ വീട്ടിൽ വന്നിട്ട് ബുക്കെല്ലാം ഒരു അലമാരിയിൽ വെച്ചിട്ട് നേരെ അന്ന് രാത്രിയിൽ കഷ്ടിച്ചുറങ്ങി, നേരം വെളുത്തപ്പോൾ ഒരു ബൈബിളുമായിട്ട് അങ്ങ് ഇറങ്ങിപ്പോവുകയായിരുന്നു. 10-15 വയസ്സുള്ള ഒരു ബാലകനായിട്ട് 14 വയസ്സിൽ കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് ഓടിച്ചെന്നു. കെ എ പ്രസാദ് പറഞ്ഞു, ഞാനന്ന് നിക്കര് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ ഹാഫ് ഷോട്ട്. ഈ 35 കൊല്ലമായി ബൈബിൾ സ്കൂളിൽ ഇന്ന് വരെ ആരും ഇങ്ങനെ ഹാഫ് നിക്കര് ഇട്ടുകൊണ്ട് വന്നിട്ടില്ല, പോയി മുണ്ട് വാങ്ങിച്ചു കൊടുക്കുമോനെ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യത്തെ കൂടെ ബാത്റൂം ടവൽ സൈസാ, പിന്നെ എങ്ങനെ മുണ്ട് എടുക്കുന്നത്? ഐ മീൻ, എന്നാലും കുമ്പനാട്ട് ബൈബിൾസ് അതേ ക്ലോത്ത് സ്റ്റോറിൽ ചെന്ന് ദ ഷോർട്ടസ്റ്റ് ധോത്തി അവൈലബിൾ ഇൻ ദ കുമ്പനാട് സ്റ്റോർ, റാപ്ഡ് ഇറ്റ് അപ്പോൺ മൈ ഹാഫ് പാൻസ് ഫോർ സേഫ്റ്റി റീസൺസ് ആൻഡ് കംപ്ലീറ്റഡ് മൈ സ്റ്റഡീസ് ഫോർ സ്കോറിംഗ് ദ ഹയസ്റ്റ് മാർക്ക് ഫോർ എവറി സബ്ജക്ട്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ നേരത്തെ തന്നെ അവിടെ പോയി. അങ്ങനെ പോയത് കൊണ്ട് എനിക്ക് ബൈബിൾ സ്കൂളൊന്നും പഠിക്കാൻ കോളേജ് പഠിക്കാൻ പറ്റിയില്ല. സെക്കുലർ സ്കൂൾ കോളേജ് പഠിച്ചില്ല. അന്ന് കുമ്പനാട്ട് ഒരു ബൈബിൾ സ്കൂളേ ഉള്ളൂ, 6 മാസത്തെ കോഴ്സേ ഉള്ളൂ. അന്ന് സ്കൂളാണ്, കോളേജല്ല. ഡൽഹി വന്നു, അവിടെ 6 മാസത്തെ ഒരു ഷോർട്ട് ടൈമേ ഉള്ളൂ, കോളേജില്ല. ആ വിധത്തിൽ ഒരു കോളേജിലും ബൈബിൾ കോളേജിലാകട്ടെ സെക്കുലർ കോളേജിലാകട്ടെ പഠിക്കാത്തത് കൊണ്ട് ദൈവം എന്നെ 2 വർഷക്കാലം ദൈവത്തിനൊരു കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. നീ എന്താണ്? വാട്ട് യു ആർ വിതൗട്ട് മീ. അത് ശരിയായി പഠിക്കുവാൻ എൻ്റെ ദൈവം എനിക്ക് കൃപ ചെയ്തു. അങ്ങനെ പഠിച്ചു 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 പഠിച്ച് എനിക്ക് ലഭിച്ച ഒരു ഡിഗ്രിയാണ് ഇന്നിവിടെ വായിച്ചത്, എ ഡെഡ് ഡോഗ്. DD എന്നത് ഡോക്ടർ ഓഫ് ഡിവിനിറ്റി ആണ് പലർക്കും, എനിക്കോ ഒരു ഡെഡ് ഡോഗ് എന്ന് മനസ്സിലാക്കാൻ ദൈവം കുറച്ച്. ആ സ്റ്റേജിൽ എന്നെ എത്തിക്കുകയായിരുന്നു കഴിഞ്ഞ 2 കൊല്ലത്തെ സ്പെഷ്യൽ ബൈബിൾ കോളേജിൽ നിന്ന്. ഇപ്പോഴാണ് മനസ്സിലായി, ദൈവത്തിൻ്റെ സ്തോത്രം. അന്ന് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു, വായിക്കൂ, അവിടെയാണ് ദാവീദിൻ്റെ ജീവിതത്തിലെ ആ ഏറ്റുപറച്ചിൽ, കൺഫഷൻ. ആരെയാകുന്നു ഇസ്രയേൽ രാജാവ് തേടി പുറപ്പെട്ടിരിക്കുന്നത്? ഒരു ചത്ത നായെ, ഒരു ചെള്ളിനെ അല്ലേ? He humbled himself as a dead dog. Dead dog. നോക്കുക, ഒരു ചത്ത നായോട് തന്നെ തന്നെ ഉപമിക്കുന്ന ഒരു ദാവീദിനെ, ഇസ്രയേലിൻ്റെ രാജാവായി തീരേണ്ടവൻ, ദൈവത്തിന് സ്തോത്രം. മല്ലനെ കൊന്നവൻ, സിംഹത്തെയും കരടിയെയും നിഷ്പ്രയാസം കൊന്നവൻ, ഇപ്പോൾ മുഴങ്കാലും അടക്കിക്കൊണ്ട് പറയുന്നു, ഐ ആം എ ഡെഡ് ഡോഗ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ജീവിതത്തിൽ വിജയത്തിൻ്റെ മുഖാന്തരമായി തീർന്നത് തൻ്റെ താഴ്മയായിരുന്നു. മല്ലനായ ഗോല്യാത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ആ നിന്നെ ഇന്നെൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുകയാണ്, ഇസ്രയേലിൽ ഒരു ദാവീദുണ്ടെന്ന് ലോകം മുഴുവനും അറിയട്ടെ എന്നല്ല, ഇസ്രയേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകം അറിയട്ടെ. തൻ്റെ പേര് വെളിച്ചത്ത് വരുത്തണമെന്നല്ലായിരുന്നു തൻ്റെ ആഗ്രഹം. ഇസ്രയേലിൻ്റെ നിരകളെ നിന്ദിക്കാൻ ഈ നീചനാര്, ഈ നീചനാര്, അഗ്രചർമ്മിയായ ഫെലിസ്തീയൻ ദൈവത്തിൻ്റെ ജനത്തെ വെല്ലുവിളിക്കാൻ ആര്? അവൻ്റെ രക്തത്തിന് ചൂടുപിടിക്കാൻ കാരണം ദൈവസന്നിധിയിൽ ദൈവത്തോടുള്ളവൻ്റെ ഭക്തിയായിരുന്നു. ഇസ്രയേലിൽ ഒരു ദാവീദുണ്ടെന്നല്ല, ഇസ്രയേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമറിയണം. അങ്ങനെ അവൻ്റെ കല്ല് നെറ്റി തടത്തിൽ ആഞ്ഞു പതിച്ച് അവൻ താഴെ വീണു ഗോലിയാത്ത്, അവൻ്റെ തല കൊയ്തെടുത്തു. ശേഷം 75 സങ്കീർത്തനങ്ങൾ പിന്നീടാണ് ചമച്ചത്. നിങ്ങൾക്കറിയാമോ എത്ര സങ്കീർത്തനങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, മല്ലനെ കൊന്ന ദാവീദിനെ വാഴ്ത്തുവീൻ അവൻ്റെ വിരുത് എന്നേക്കുമുള്ളത്? ഉണ്ടോ നിങ്ങളുടെ പുസ്തകത്തിൽ? ഇല്ല. മല്ലനെ കൊന്ന ദാവീദിനെ വാഴ്ത്തുവീൻ അവൻ്റെ വിരുത് എന്നേക്കുമുള്ളത്? അയ്യോ, നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒരു വീരകൃത്യം ചെയ്തെങ്കിൽ അത് ലോകത്തെ അറിയിപ്പാൻ 100 സങ്കീർത്തനം ഉണ്ടാക്കിയേനെ. എന്നാൽ 100 സങ്കീർത്തനത്തിൽ ഒറ്റയിടത്തു പോലും ആ കാര്യം സൂചിപ്പിക്കാഞ്ഞത് അവൻ്റെ താഴ്മയും വിനയത്തെ സൂചിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അവനെ അല്ല, എൻ മനമേ യഹോവേ വാഴ്ത്തുക. ദൈവമക്കളെ, നമുക്ക് പോഴുവാൻ ഒന്നുമില്ല. ഉച്ഛ്വസിച്ച ശ്വാസം തിരിച്ചെടുത്തില്ലെങ്കിൽ നിനക്ക് അതേ പിന്നീട് അവിടെ ഇരിപ്പാൻ കഴിയുകയില്ല. നീ ഒരു നിർജീവ ശരീരമായി മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞതുപോലെ ആ ശ്വാസോച്ഛ്വാസം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പേര് മാറുകയാണ്. ബോഡി 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 എന്ന് മാത്രമായി, ശരീരം ശരീരം എന്ന് മാത്രമായി തീരുന്നു. എങ്കിൽ നമുക്ക് പോഴുവാനൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ താൻ താഴ്ത്തുകയാണ്. ഒരു ചത്തമായി മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും തന്നെ നികൃഷ്ടമായിട്ടുള്ള ഒരു ജന്തുവായിട്ടാണ് നായ, ഡോഗ്, ആനിമൽ എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ എല്ലാവരും ഇവിടെ സ്വഭാവം എനിക്കറിഞ്ഞുകൂടാ, മനുഷ്യകുലത്തിൽപ്പെട്ടവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ട് വരുമ്പോൾ, ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ളവർ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങളുടെ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് അറിയാമോ? അറിയാമോ? ഭയങ്കര ദേഷ്യം വരുന്ന ഒരു ആംഗ്രി ടീച്ചറാണ് ഞങ്ങളുടെ മാത്തമാറ്റിക്സ് ടീച്ചർ, ഒരു സിംഹമാണ് എന്ന് പറയാറുണ്ട്. എത്ര പഠിച്ചാലും മനസ്സിലാകാത്ത ഇടിയറ്റ് വിദ്യാർത്ഥികളെ ഡോങ്കി, കഴുത എന്ന് വിളിക്കാറുണ്ട്. ഏത് സഭയിൽ ചെന്നാലും വഴക്കുണ്ടാക്കുന്നവനെ കട്ടുറുമ്പേ എന്ന് വിളിക്കാറുണ്ട്. പെണ്ണിനിച്ചിട്ട് വണ്ണം കൂടി പോയാൽ കുട്ടിയാനെ എന്ന് വിളിക്കാറുണ്ട്. ഇല്ലേ, കുട്ടിയാനെ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ
യേശുവിന് ഒരിക്കൽ ദേഷ്യം വന്നപ്പോൾ ആ കുറുക്കനോട് പോയി പറയാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഇതൊക്കെ ബിബ്ലിക്കൽ ലാംഗ്വേജ് ആണ്, അറിയാമോ? അപ്പോൾ ആ സിംഹം എന്നോ കഴുത എന്നോ കട്ടുറുമ്പ എന്നോ കുട്ടിയാന എന്നോ കുറുക്ക എന്നോ ഒക്കെ വിളിക്കുന്നത് ഒരു വിധത്തിൽ സഹിക്കാം, പക്ഷേ പട്ടി എന്ന് വിളിക്കുന്നത് നമുക്ക് സഹിക്കാൻ വയ്യ. അതിനെക്കുറിച്ച് വളരെ രസാവകമായ ഒരു ചരിത്രം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കേരളത്തിലെ വടക്കൻ നാടുകളിൽ ഒരു ദുബല പത്തല കുത്ത, വളരെ മെലിഞ്ഞ ഒരു പട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്തുള്ളൊരു മോട്ട തകടാ കുത്ത വിസിറ്റിങ്ങിന് വരികയാണ്. അപ്പോൾ ചോദിച്ചു, നിനക്ക് ഇവിടെ ഒന്നും കിട്ടുന്നില്ലേ? ഓ, ഒന്നും കിട്ടുന്നില്ല, ഇവിടെ എല്ലാം ഒക്കെ ഉള്ളൂ. എന്നാ വാ, വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, ചൈനീസ്, അതേ തായ് ഫുഡ് എല്ലാം വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദുബല പത്തല കുത്ത എന്ന് പറഞ്ഞാൽ സ്കെലിറ്റൻ ഡോഗ് പറയുന്നു, ഇല്ലില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ട് ഞാൻ പോകത്തില്ല. നോക്കിയപ്പോൾ അവിടെ കുഞ്ഞുങ്ങളും ഇല്ല, ഉണ്ടാകാനുള്ള പ്രായവും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്റെ കുട്ടികൾ, നമ്മൾ അല്പസമയം ഇവിടെ നിൽക്കുക, നമുക്ക് വർത്താനം പറയാം എന്ന് പറഞ്ഞപ്പോഴുണ്ട് വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവൂടെ ഭയങ്കര ബഹളം. അവൻ അവളെ വിളിക്കുകയാണ്, നായിയുടെ മോളെ. നമ്മൾ പറഞ്ഞു, എൻ്റെ മോളെ കെട്ടിച്ച വീടാണ് എൻ്റെ, എനിക്ക് എന്തെല്ലാം നീ തന്നാലും എൻ്റെ മോളെ മരുമാനെയും വിട്ടേച്ച് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇത്രയും നാൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു, ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടേച്ച് പോകാൻ ഒക്കത്തില്ല. ശരിയാ, ഭാവനയുടെ ഒരു കഥയാണെങ്കിലും ആമീൻ. അങ്ങനെ ഭാര്യയെ നായ എന്നൊക്കെ വിളിക്കുന്ന ആര് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അമ്മാവി അപ്പനെ ബഹുമാനിക്കണം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ, ആമീൻ. സോ ഇഫ് യു ഹാൻ കോൾ ഹർ ആസ് എ ഡോഗ് ഹാസ് എ ഡോഗ് ഹാൻ ഹു ഇസ് യുവർ ഫാദർ ഇൻ ലോ, ദാറ്റ്സ് ആമീൻ. ആമീൻ. യെസ്, അനദർ ഡോഗ്. അപ്പോൾ അതൊരു ഭാവന കഥയാണെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ട്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മല്ലനായ ഗോലിയാത്തനോട് ദാവീദ് എന്ന കൊച്ചൻ അടുക്കുമ്പോൾ പറഞ്ഞത്, കവിണയും കല്ലുമായി എൻ്റെ അടുക്കൽ വരുവാൻ ഞാനൊരു നായോ എന്ന് ചോദിച്ചില്ലേ? വേറൊരു മൃഗത്തിന് കാര്യം ചോദിച്ചില്ല, കുതിരയോ ഒന്നോ കഴുതയോ ഒന്നോ പടക്കുതിരയോന്നോ ഒന്നും ചോദിച്ചില്ല, ഞാൻ നായാണോടാ. അപ്പോൾ അതിനേക്കാൾ താണ ഒന്നില്ല, നായേ നായേ എന്ന് പറയത്തക്കതുപോലെ താണതാവുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ അങ്ങനെ വിളിച്ചത് ഓർമ്മയുണ്ടോ? മാത്യു 15:26 പ്ലീസ്, മത്തായ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ വായിക്കൂ. മാത്യു 15:26-27 മക്കളുടെ അപ്പമെടുത്ത് ചിൽഡ്രൻസ് ബ്രെഡ് ഇസ് നോട്ട് ബി ഗിവൺ ഫോർ ഡോഗ്സ്. യെസ്, നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന നന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവളോ ആമീൻ. അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന ഇവളെ അങ്ങ് പറഞ്ഞയക്കാൻ ഒരു അറ്റംപ്റ്റ് ചെയ്യുമായിരുന്നു ഇവളുടെ ഫെയ്ത്ത്. ഭൂതോപദ്രം ബാധിച്ച എൻ്റെ കുഞ്ഞ് എത്ര മയക്കുമരുന്ന് കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ ക്ഷുദ്രപ്രയോഗം കൊണ്ടോ ആഭിചാരം കൊണ്ടോ മെഡിസിൻ കൊണ്ടോ എൻ്റെ കുഞ്ഞിൻ്റെ അകത്തേറിയ ഭൂതം പോകുന്നില്ല. അവൾ എങ്ങനെയോ കേട്ടു കനാന്യ സ്ത്രീ യേശു എന്ന ഒരാൾ വന്നിട്ടുണ്ട്, ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്, സമുദ്രത്തിന് മേൽ അധികാരമുണ്ട്, തിരമാലകളുടെ മേൽ അധികാരമുണ്ട്, അതിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടാൽ ശക്തി പുറപ്പെടുന്നു. ഭയങ്കര കേൾവി. ഇവള കുഞ്ഞിനെ ഇട്ട് ഓടുകയാണ് ഓടുകയാണ്. ദീർഘനേരത്തേക്ക് യേശു അവളെ ശ്രദ്ധിക്കുന്നേയില്ല. ഞാൻ പറഞ്ഞിട്ടല്ലോ, ചിലപ്പോൾ യേശുവിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഇച്ചിരി താമസിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് നമ്മുടെ മഹാപാപം ചെയ്തുകൊണ്ടാണോ ഒന്നും വിചാരിക്കരുത്. ദൈവത്തിന് സ്തോത്രം, ഏറ്റവും ലേറ്റായിട്ട് തരുന്ന അനുഗ്രഹങ്ങൾ ഏറ്റവും മെച്ചമായിരിക്കും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഡിലെയ്ഡ് റിപ്ലൈ, അത് അവഗണിക്കപ്പെടുന്നല്ല. നമ്മളൊന്ന് ഉരുകി, ഏഴും അടങ്ങടും ചൂളയിലാകിലോ, കീടമെല്ലാം ഉരുകി ശുദ്ധ പൊന്നുപോലെയായിത്തീരും. ദീർഘനേരങ്ങൾ യോസേഫിൻ്റെ സഹോദരന്മാർ സംസാരിച്ചില്ലേ? ഫാമിലി ഹിസ്റ്ററി മുഴുവനും സംസാരിച്ചില്ലേ? യോസേഫോ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഞങ്ങൾ 10-12 പേരുണ്ടായിരുന്നു, ഒരുത്തൻ ഇപ്പോൾ ഇല്ല. ആരോടാ പറയുന്നത്? യോസേഫിനോട് പറയാം. ഒരുത്തൻ ഇല്ല, ഇല്ലയോടാ എന്നൊന്നും ചോദിച്ചില്ല. മിണ്ടാതെ നിന്നിട്ട് അവസാനം പുള്ളി പറഞ്ഞു, ഞാൻ യോസേഫാകുന്നു. ഇതുപോലെ ചില സമയത്ത് നമ്മുടെ കർത്താവ് മൗനമായിരുന്നിട്ട് ഒടുവിൽ പറയും, മക്കളെ ഞാൻ യോസേഫാകുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദീർഘസമയം വന്നിട്ടും ഇവിടെ പറഞ്ഞയക്കാൻ ശിഷ്യന്മാർ പറഞ്ഞു. യേശു അപ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് എന്നെ അയച്ചിട്ടുള്ളൂ. അതും ഇവളോടല്ല മറുപടി പറയുന്നത്, ഇവളെക്കുറിച്ച് ശിഷ്യന്മാരോടാ പറയുന്നത്. ഇതവൾ ഓവർ കെയർ ചെയ്തു. ഓവർ കെയർ ചെയ്തേച്ച് പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കണമേ. അപ്പോൾ ആദ്യം വിളിച്ചത് ദാവീദ് പുത്ര എന്ന, ഇനി ദാവീദിൻ്റെ പേര് പറഞ്ഞാന്നോ എനിക്ക് അനുഗ്രഹം കിട്ടാത്തത്. അതും എഡിറ്റ് ചെയ്തിട്ട് അവൾ പറയുന്നു, ലോർഡ് ഹെൽപ്പ് മീ, മേ ബി ദിസ് ഇസ് എ ഷോർട്ടസ്റ്റ് പ്രെയർ ഇൻ ദ ഹോളി ബൈബിൾ. ലോർഡ് ഹെൽപ്പ് മീ, കർത്താവ് എന്നെ സഹായിക്കണം. അപ്പോഴാണ് യേശു മറുപടി പറയുന്നത്. അതും ടു ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്ന് പറയും. ഹാർഡ്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നല്ലോ നായ്ക്കുട്ടി എന്ന് വിളിക്കുകയായിരുന്നു. ഇത്രയും നേരമായിട്ടും ഇങ്ങനെയാണൊരു മറുപടി വയ്ക്കുന്നതെങ്കിൽ ഇനി ഇയാൾ പുറകെ പോകണ്ട, എനിക്ക് വീട്ടിൽ പോകാം. അവൾ ചിന്തിച്ചില്ല, അവൾ പിടിച്ചു നിന്നുകൊണ്ട് പറയാം, അതേ കർത്താവേ എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീഹലി ഒരു നായ്ക്കുട്ടി തന്നെയാണ്, നായ്ക്കുട്ടി തന്നെയാണ് നിൻ്റെ പുറകെ വരുന്നത്. ഇത്രയും ആട്ടിൻകുട്ടികളല്ലേ ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആട്ടിൻകുട്ടി, ഇത്രയും ആട്ടിൻകുട്ടികളുടെ ഇടയ്ക്ക് ഒരു നായ്ക്കുട്ടിയല്ലേ കരുതുന്നുള്ളൂ. ഈ നായ്ക്കുട്ടികളുടെ ഇടയ്ക്ക് ഒരു, അതെ, ആ ആട്ടിൻകുട്ടികളുടെ ഇടയ്ക്ക് ഒരു പട്ടിക്കുട്ടി വന്നിരിക്കുകയാണ്. ഇത്രയും ആ ആട്ടിൻകുട്ടികൾ ഇവിടെ ഇതാ ഒരു പട്ടിക്കുട്ടി പറയുകയാണ്, അതേ കർത്താവേ ഞാനും ഒരു നായ്ക്കുട്ടിയാണ്, പക്ഷേ എനിക്ക് സ്തോത്രം നായയുടെ കുട്ടിയാണ്, ഞാൻ ബിഗ് ഡോഗ് അല്ല, ഞാനൊരു സ്മോൾ ഡോഗാണ്. ബിഗ് ഡോഗിനാണെങ്കിൽ ഇര തിരയാനായിട്ട് ഓടിച്ചാടി നടക്കാൻ പറ്റും, എന്നാൽ സ്മോൾ ഡോഗിനോ ഉടയവൻ്റെ മേശയിൽ നിന്ന് വീടിന് നുറുക്കേ തിന്നാൻ പറ്റുകയുള്ളൂ. സ്വയം ഇര തേടുവാൻ കഴിവില്ല, അപ്പാ എനിക്ക് ഒരു കഷ്ണം അപ്പം തന്നേ മതിയാകുള്ളൂ. എത്ര എത്ര നായ്ക്കൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്! 59 സങ്കീർത്തനത്തിൻ്റെ 6:13 വാക്യങ്ങളിൽ, ആ സാംസ് 59:6-13 എങ്ങനെ നടക്കുന്ന ചില നായുണ്ട്, ഒന്ന് വായിക്കാമോ? 59:6 മടങ്ങി വരുന്നു. പട്ടണത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുക, പോയ നോക്കിയാൽ തോന്നും 77 ഡ്യൂട്ടിയാണ് ഈ പട്ടിക്ക്. രാവിലെ പോയാൽ വൈകിട്ട് വരെ, പിന്നെ തിരിച്ച് ഇങ്ങോട്ട്. യൂണിഫോം ഉള്ള നേഴ്സസ് പോകുന്നത്, യൂണിഫോം ഇല്ലാതെ തുണി ഇല്ലാതെ നടക്കുന്ന കുറേ നായ്ക്കൾ ഇങ്ങനെ പോവുകയാണ് അത് തോൽ വളരെ സ്പീഡിൽ പോകും. പ്രോഗ്രാം വെച്ച് പോകുക എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഒരു പ്രോഗ്രാമും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ചും കൊണ്ട് നടക്കുക, ആവശ്യമില്ലാതെ കുറച്ച് 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 നടക്കുന്ന നായ്ക്കൾ. താവേ ഞാനൊരു സ്ട്രീറ്റ് ഡോഗ് അല്ല, ഞാനൊരു പെറ്റ് ഡോഗാണ്. ഐ മീൻ ഒരു ബിഗ് ഡോഗ് അല്ല, ഒരു സ്മോൾ ഡോഗാണ്. ആ ഐസായ 56:10 യെശയ്യാവ് 56:10 ഒരിക്കലും ഈ കൊതിയടങ്ങാത്ത, ഒരിക്കലും ആ ഒന്ന് വായിച്ചത് 56:10 യെസ് ആ ഊമ നായ്ക്കൾ, ഡംബിൾ ഡോഗ്, ആവശ്യമുണ്ടായിട്ടും കുറയ്ക്കാത്ത കുറേ നായ്ക്കൾ, ഊമ നായ്ക്കൾ, മറ്റേത് ആവശ്യമില്ലാതെ കുറച്ചുകൊണ്ട് നടക്കുന്ന നായ്ക്കൾ, അതെ, അതിങ്ങനെ സ്ട്രീറ്റ് ഡോഗ്. എന്നാൽ അതുമല്ല, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു കൊച്ചു നായാണ് വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ലാസർ എന്ന് പറയുന്ന ഒരുവൻ്റെ വ്രണം നയിക്കുവാൻ പല നായ്ക്കൾ ഒത്തുകൂടി, അങ്ങനെ വ്രണം നക്കി തൃപ്തിപ്പെടുന്ന നായ്ക്കളുടെ കൂട്ടത്തിൽ ഞാനില്ല. എനിക്ക് വ്രണം നക്കിയല്ല തൃപ്തിപ്പെടേണ്ടത്, എൻ്റെ യജമാനൻ തരുന്ന ഒരു കഷ്ണം അപ്പം കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഫെയ്ത്ത് ആണ്, ഹല്ലേലൂയ. സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായ്ക്കളുണ്ട്, 2 പീറ്റർ 2 ചാപ്റ്റർ ലാസ്റ്റിൽ. അങ്ങനെ വൊമിറ്റിങ്ങിന് തിരിയുന്ന നായല്ല ഞാൻ, എനിക്ക് എൻ്റെ യജമാനൻ തരുന്ന ഒരു ഭക്ഷണം ഇന്ന് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പോലീസുകാരെ കള്ളനെയും കവർച്ചക്കാരനെയും പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടു നടക്കുന്ന മണത്ത് കള്ളനെ കവർച്ചക്കാരനെ റോബേഴ്സിനെ പിടിക്കാൻ കൊണ്ടുവന്ന പോലീസ് നായ്ക്കളുണ്ട്. ഐ എം നോട്ട് എ പോലീസ് ഡോഗ്, ബട്ട് ഐ എം എ പൊളൈറ്റ് ഡോഗ്. മനസ്സിലാക്കണം ഇവളുടെ താഴ്മ എന്താണെന്നറിയാമോ? ഇനിയും വഴിയെ പോകുന്നവനെല്ലാം കടിച്ച് പേ ഇളക്കുന്ന പേ പട്ടികളുണ്ട്. മാഡ് ഡോഗ്. ഐ എം നോട്ട് എ മാഡ് ഡോഗ്, ബട്ട് ഐ എം എ മീക്ക് ഡോഗ്. സി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? എ സ്മോൾ ഡോഗ്. അപ്പം നീ ശ്രദ്ധിക്കൂ, ആമേ, ഞാനൊരു ബിഗ് ഡോഗ് അല്ല, സ്മോൾ ഡോഗാണ്. സ്ട്രീറ്റ് ഡോഗ് അല്ല, പെറ്റ് ഡോഗാണ്. മാഡ് ഡോഗ് അല്ല, മീക്ക് ഡോഗാണ്. പോലീസ് ഡോഗ് അല്ല, പൊളൈറ്റ് ഡോഗാണ്. ഐ മീൻ സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായല്ല, ഐ എം ഉള്ളി എ സ്മോൾ പെറ്റ് പുപ്പി ഡോഗ്. ആ പാവപ്പെട്ട എന്നെ, ഐ മീൻ കനാന്യ സ്ത്രീയായ എന്നെ ഒന്ന് അവിടുന്ന് സഹായിക്കണം. അങ്ങയുടെ മിഷന് ഞാനെതിരല്ല. ഇവിടെ കാണുന്ന ഈ ആട്ടിൻകുട്ടികൾ, നിന്റെ പുറകെ വരുന്ന 12 അപ്പോസ്തോലന്മാരും ശിഷ്യന്മാരും, ഈ ആട്ടിൻകുട്ടികളുടെ ഇടയ്ക്ക് ഒരു നായ്ക്കുട്ടിയല്ലേ വന്നുള്ളൂ. നാഥ, ലൈഫ് ടൈം സപ്ലൈക്കല്ല ഞാൻ വന്നത്. ഇയർലി സപ്ലൈ ഞാൻ ചോദിച്ചില്ല, അതൊക്കെ നീ കൊടുത്തു. ആട്ടിൻകുട്ടികൾക്ക് കൊടുത്തു, ആട്ടിൻകുട്ടികൾ കൊടുത്തു. ഈ ആട്ടിൻകുട്ടികളുടെ ഇടയ്ക്ക് ഒരു പട്ടിക്കുട്ടി വന്നത് ഇയർലി സപ്ലൈക്കല്ല, മന്ത്ലി സപ്ലൈക്കല്ല, വീക്ക്ലി സപ്ലൈക്കല്ല, ഡെയിലി സപ്ലൈക്കല്ല. ഒരു ഡെയിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ മൂന്നുണ്ട്. അത് മൂന്നും എനിക്ക് വേണ്ട. ഒരു ടൈമിലെ ഫുഡ്, ഒരു ടൈമിലെ ഫുഡിൽ ഒരമ്മ യോഗത്തിന് പോയി കുഞ്ഞിൻ്റെ കയ്യിൽ റാപ്പ് ചെയ്ത് കൊടുത്തയച്ചത് എത്ര അപ്പമാമകളെ? ഹൗ മെനി ബ്രെഡ്സ്? 5 ബ്രെഡ്സ്. ആ 5 ബ്രെഡ്സ് ഞാൻ ചോദിച്ചില്ല, 1 ബ്രെഡ്. ആ 1 ബ്രെഡ് ഫുള്ള് വേണ്ട. കുട്ടികൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ എതിർച്ചയ ആ ബ്രെഡിൻ്റെ കഷ്ണത്തിൽ ഒരെണ്ണം ചിലത് താഴെ വീഴാറുണ്ട്. എതിർച്ചയ ബൈ ചാൻസ് ക്രംസ് ഫോൾ. ആ നുറുക്കുകൾ നായ്ക്കുട്ടികൾ തിന്നും. എനിക്ക് ഇവിടെ നുറുക്കുകൾ തിന്നത്തക്കൊണ്ട് നായ്ക്കുട്ടികൾ വന്നിട്ടില്ല, ഒറ്റ നായ്ക്കുട്ടികളിലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു നുറുക്ക് മാത്രം മതി, 1 piece of bread. ഹല്ലേലൂയ. എന്താ നുറുക്കെന്നറിയാമോ? അങ്ങയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരൊറ്റ ശബ്ദം മതി. എൻ്റെ കുഞ്ഞ് എഴുന്നേൽക്കാൻ പോകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ്. ഐ മീൻ സ്മോൾ ഡോഗ്, 1 word ഔട്ട് ഓഫ് യുവർ മൗത്ത്. എൻ്റെ കുഞ്ഞ്, 9 മാസത്തിൽ പരം ഉദരത്തിൽ ചുമന്ന എൻ്റെ കുഞ്ഞ്, അതിവേദനയോടെ പ്രസവിച്ച ആ വളർത്തിയ കുഞ്ഞ് കൈ വളരുന്നു, കാല് വളരുന്നു. നോക്കി നോക്കി ഉമ്മ വെച്ച് വളർത്തിയ എൻ്റെ കുഞ്ഞ് ശൈശവം കഴിഞ്ഞു, ബാല്യം കഴിഞ്ഞു, കൗമാരത്തിലേക്ക് കുതിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു, ദുഷ്ടൻ പിശാജ് വിളിച്ചിട്ടും വിളിച്ചിട്ടും വരുന്നില്ല, മന്ത്രവാദം കൊണ്ട് സാധിക്കുന്നില്ല, ക്ഷുദ്രപ്രയോഗം കൊണ്ട് സാധിക്കുന്നില്ല. എൻ്റെ കുഞ്ഞേ, എൻ്റെ മോളെ പ്രതീക്ഷയോടെ ഞാൻ വളർത്തി, പക്ഷെ സാത്താൻ പിടിച്ചെടുത്തു പിടിച്ചെടുത്തു. ആമേൻ. ഒറ്റ ഡോക്ടർക്ക് അവളെ തിരിച്ചു വരാൻ കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇന്നത്തെ അമേരിക്കയുടെ സ്ഥിതി അത് തന്നെയാണ്. പിടിച്ചാലും പിടിച്ചാലും വിളിച്ചാലും വിളിച്ചാലും ടീനേജേഴ്സ് ദേ തിങ്ക് ദിസ് ഈസ് ഹെവൻ, ദേ എൻജോയ് ലൈഫ്, ദേ ഡു നോട്ട് ഒബേ ദ പേരൻസ്. ലോർഡ്, ഐ കനോട്ട് ഹോൾഡ് ദം. അമേരിക്കൻ ലോ ഡു നോട്ട് പെർമിറ്റ് മീ ടു ബീറ്റ് ദ ചൈൽഡ്, സ്മൈറ്റ് ദ ചൈൽഡ്. ഇന്നത്തെ പോലെ നമ്മൾ വിഷമിക്കുകയാണ്. ഇതുകൊണ്ട് അടിച്ചുകൊണ്ട് പ്രയോജനമില്ല, അടിക്കാൻ നിയമമില്ല. എന്നാൽ എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞെൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അത് സാത്താന് അവളെ പിടിച്ചു കഴിഞ്ഞു. ഗുണദോഷം കൊണ്ട് പ്രയോജനമില്ല, മന്ത്രപ്രയോഗം കൊണ്ട് പ്രയോജനമില്ല, ക്ഷുദ്രപ്രയോഗം കൊണ്ട് പ്രയോജനമില്ല. ഒറ്റ കാര്യം ഇനി ഞാൻ ഉള്ളൂ, ലാസ്റ്റ് റിസോർട്ട്, എനിക്കും എൻ്റെ കുഞ്ഞിനും ഇടയിൽ അങ്ങയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കഷണം അപ്പം, ഒരു വാക്ക് പറഞ്ഞാൽ, ഒറ്റ വാക്ക് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന്ന് മടങ്ങി വരും, മടങ്ങി വരും. തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് വേദനിക്കുന്ന അമ്മമാരുണ്ടോ അപ്പന്മാരുണ്ടോ? നാഥൻ്റെ ആ ജീവന്റെ ദായകന്റെ ഒരു വാക്ക് മതി നിന്റെ പൈതരെ ദാസ്ഥാനപ്പെടുവാൻ. ഹൗ മെനി ഓഫ് യു ബിലീവ് ജസ്റ്റ് വൺ വേർഡ്? അലയുടെ ചൂര നീ ആടിയിലെ സമുദ്രത്തിൽ തിരമാലകൾ പൊങ്ങി പൊങ്ങി കയറുമ്പോൾ കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക. ഇത് മലയാളത്തിൽ ഒറിജിനൽ ലാംഗ്വേജ്. ഷാലോം, ഒറ്റ പദമേ ഉള്ളൂ. ഒരു കഷ്ണം അപ്പം അങ്ങോട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. തൻ്റെ വായിലെ ഒരു വാക്ക്, ഗലീലെ കടൽ നിശ്ചലമായെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. ആ കനാന്യ സ്ത്രീ ഇന്നത്തെ യോഗത്തിനില്ല, ആ സൗഖ്യം പ്രാപിച്ച മകൾ ഇന്നത്തെ യോഗത്തിനില്ല, കൂടെ നടന്ന 12 പേര് ഇന്ന് യോഗത്തിനില്ല. പക്ഷേ അത്ഭുതം പ്രവർത്തിച്ച യേശു ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയാ. ജീസസ് ക്രൈസ്റ്റ് ഇസ് ഹിയർ. Jesus, how can you believe? Say praise the Lord. Jesus is here. His power is here. ആ 12 പേരും ഇവിടെ ഇല്ലെങ്കിലും, ആ അമ്മ ഇന്ന് മരിച്ചടക്കപ്പെട്ടെങ്കിലും, ആ കുഞ്ഞ് ജീവൻ പ്രാപിച്ച പറദീസയിൽ പ്രവേശിച്ചെങ്കിലും, സാരമില്ല സാരമില്ല, ആ ദാവീദ് പുത്രൻ ഇന്ന് പകലും നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു നായ്ക്കുട്ടിയെപ്പോലെ അവൾ താഴ്ത്തി, ഉവ കർത്താവേ. നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഇവിടെ നുറുക്കുകൾ തിന്നാൻ നായ്ക്കുട്ടികളില്ല, ഒരു നായ്ക്കുട്ടിയല്ലേ വന്നുള്ളൂ. എന്നെ അങ്ങനെയല്ലേ വിളിച്ചത്? എനിക്കൊരു കഷ്ണം അപ്പം മതി. സ്ത്രീയേ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ വിശ്വാസം നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിന് സൗഖ്യം വന്നെങ്കിൽ ഇന്നലെയും ഇന്നും എന്തേക്കും യേശു അനന്യം തന്നെ. ദൈവത്തിന് സ്തോത്രം. നായ്ക്കുട്ടി, ഏറ്റവും നിന്ദ്യമായ നീചമായ ഒരു അവസ്ഥയാണ് ഇവിടെ. അതിൽ താണതുണ്ടോ? അതിൽ താണതാണ് ദാവീദ് പറയുന്നത്. ജീവനുള്ള നായല്ലപ്പാ, ഞാനൊരു ചത്ത നായ് മാത്രമാണ്. ഐ എം എ ഡെഡ് ഡോഗ്. ഡെഡ് ഡോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ ജീവിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ഇറ്റ്സ് എ ലിവിങ് ബൈബിൾ ബട്ട് കാരിങ് ദ നെയിം സോ മെനി ഡെഡ് തിങ്സ്, ഡെഡ് ക്രീച്ചേഴ്സ്. അറിയാമോ, ചത്ത ഒരു ഈച്ച, ഡെഡ് ഫ്ലൈ, വിൽ സ്പോയിൽ ദ ഹോൾ ഓയിൻമെൻറ്റ്. ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കും. ചത്ത ഈ നായ ഇപ്പോൾ ഒന്നും പറയാനൊക്കുന്നില്ല, കുറയ്ക്കാൻ വയ്യ. ആയ കാലത്ത് വളരെ ശക്തിയോടെ ജീവിച്ചതാ. അന്ന് ഇത് സിംഹത്തേക്കാൾ ശക്തിയുള്ളതായിരുന്നു. സംശയമുണ്ടോ? സഭാപ്രസംഗി 9:4 എക്ലീഷ്യാസ്റ്റിക്സ് ചാപ്റ്റർ 9:4 എക്ലീഷ്യാസ്റ്റിക്സ് ചാപ്റ്റർ 9:4 ഓ സഭാപ്രസംഗി 9:4 മലയാളത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നേ. ഒരു കാലത്ത് ഞാൻ സിംഹത്തേക്കാൾ വലുതായിരുന്നു. എങ്ങനെയുള്ള സിംഹമാ? ചത്തുപോയ സിംഹത്തേക്കാൾ ജീവനുള്ള നായ നല്ലതായിരുന്നു. അന്നത്തെ വീരകൃത്യം എന്താ? സിംഹം തത്തുപോയി, എനിക്ക് ജീവനുണ്ട്. ജീവനുണ്ടെങ്കിൽ ഹാമീൻ ചത്ത സിംഹത്തേക്കാൾ നീയാ വലിയത്. ദൈവത്തിന് സ്തോത്രം. നായാണ്. ഹല്ലേലൂയ. അപ്പോൾ വീരകൃത്യം പട്ടണം തോറും ഇങ്ങനെ കരഞ്ഞ് 7-7 ഡ്യൂട്ടി എന്ന പോലെ നടന്നിട്ടുള്ള കാലമുണ്ട്. അനേകരുടെ വ്രണം നക്കിയ കാലമുണ്ട്. ശരിക്കും കുറച്ച് നടന്നുകൊണ്ട്. അറിയാമോ, നമ്മുടെ മലയാള ഭാഷയിൽ കൊച്ചുനാളിലൊക്കെ ഞാൻ പഠിച്ച ചില ഈ നായ്ക്കുട്ടികളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. പണ്ടൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കാറ്റും കൊണ്ടവനെപ്പോഴും അങ്ങനെ കൂറ്റൻ പോലിറയത്തു കിടക്കും. വെള്ളു വാവാ എന്ന് വിളിച്ചാൽ തൊള്ള തുറന്നു പറന്നു വരുന്ന കള്ളന് തുള്ളി കഞ്ഞി കൊടുപ്പാൻ ഉള്ളൊരു പായം കാണാനില്ല. ആമേൻ. ഇത്ര വീരകൃത്യം ചെയ്തതാണ്. പക്ഷെ ഇപ്പം
ജീവൻ പോയി. ജീവൻ പോയപ്പം ചത്ത നായും ചത്ത സിംഹേ ഈച്ചയും ചത്ത ആ നായും ഒരുപോലെയ ചത്ത ഡെഡ് ഡോഗ് ഡെഡ് ലൈൻ ഡെഡ് ഫ്ലൈ. പ്രിയപ്പെട്ടവരെ, നമ്മളെ വിശേഷിപ്പിക്കുന്നത് നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ത്രീ കൈൻഡ്സ് ഓഫ് ലൈഫ്. നമ്പർ വൺ നാച്ചുറൽ ലൈഫ്, നമ്പർ ടു സ്പിരിച്വൽ ലൈഫ്, നമ്പർ ത്രീ എബണ്ടൻ ലൈഫ്. ദൈവത്തിന് സ്തോത്രം. സ്വാഭാവികമായൊരു ജീവൻ നമുക്കുണ്ട്, ശ്വാസോച്ഛ്വാസം. പിന്നൊരു ആത്മീയ ജീവനുണ്ട്. ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദി ലൈഫ്. യേശു ക്രിസ്തു നമ്മുടെ അകത്ത് വന്നപ്പോൾ നമുക്ക് ലഭിച്ച ഒരു സ്പിരിച്വൽ ലൈഫ് ഉണ്ട്. ആൻഡ് ദ തേർഡ് ലൈഫ്, ഐ ഹാവ് കം സോ ദാറ്റ് ദേ മേ ഹാവ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ്. പരിശുദ്ധാത്മ ശക്തിയുടെ ഒരു സമൃദ്ധിയായ ജീവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ഈ ശക്തി നമ്മളിൽ വ്യാപരിക്കണം, സമൃദ്ധിയായി. പക്ഷേ ജീവൻ പോയി കഴിഞ്ഞാൽ, റവലേഷൻ 3:1 പ്ലീസ്, സഭാ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കൂ. റവലേഷൻ ചാപ്റ്റർ 3:1. സർദി ഇസ്ര സഭയുടെ ദൂതൻ എഴുതുക. യെസ്, ആ യെസ്, ആ ജീവനുള്ളവരെന്ന് പേരുണ്ടെങ്കിൽ നീ ആരാ? മരിച്ചുപോയി, മരിച്ചുപോയി. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ 7 വാർഡിലെ ഹോസ്പിറ്റലിലാണ്. എല്ലാ വാർഡിലും ഓരോരോ കുറ്റങ്ങളും പറഞ്ഞു റിപ്പയർ ചെയ്ത് വരുമ്പോഴാണ് 5-ാമത്തെ വാർഡ് എഫസോസ്, സോറി എഫസോസ് കഴിഞ്ഞു, സ്മൃത കഴിഞ്ഞു, പെർഗമോസ് കഴിഞ്ഞു, തുയത്തേര കഴിഞ്ഞു, സർദീസ്. ഇവിടെ ഒരു കംപ്ലൈൻറ്റും ഇല്ല, നടുവേദനയും ഇല്ല, പല്ലുവേദനയും ഇല്ല, യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. യോ വയോ വയോ നഴ്സിനെ വിളിക്കുന്നൊന്നുമില്ല. അല്ല, തടിച്ചു കൊടുത്ത ശരീരം, കർക്കറ കറുത്ത മുടി, ചുവന്ന ചുണ്ട്, വെളുത്ത പല്ല്, ലലാടം, നെറ്റിത്തടം, നല്ല തടയാന്നിരിക്കുന്നു. ഇവർ എന്താ കാര്യം? ഡോക്ടർ ചെന്നപ്പോൾ 3 അസുഖമേ ഉള്ളൂ. ഇടത്തെ കൈയുടെ കുഴയ്ക്ക് പൾസില്ല, ഹാർട്ടിന് ബീറ്റില്ല, മൂക്കിൽ ശ്വാസമില്ല, വേറെ ഒരു അസുഖമില്ല. ചുമ്മാതാണെന്ന് വെച്ചാൽ ആളുകൾ സഭയിൽ ഒരു വഴക്കം ഉണ്ടാകാതെ ഞാൻ ഇരിക്കുന്നു. അവർക്ക് അഭിപ്രായ വ്യത്യാസമേ ഇല്ല, കാരണം അഭിപ്രായമുള്ളവനല്ലേ വ്യത്യാസമുള്ളൂ. അഭിപ്രായവുമില്ല, വ്യത്യാസവുമില്ല, ഇങ്ങനെ പോവുകയാണ്. മനസ്സിലായോ? ആ വിധത്തിൽ ഡെഡ്. കാരണം എന്താ? വേഴ്സ് 4 and 5 പ്ലീസ്, റവലേഷൻ 3:4-5. ഉടുപ്പ് മലിനമാക്കാത്ത കുറേ പേർ അവിടെയാണ്. നിന്റെ ജീവിതത്തിൻ്റെ വസ്ത്രം അതിൽ കറങ്ക കറയും കളങ്കവും പറ്റിയാൽ നീ ഒരു ചത്ത വ്യക്തിയെ പോലെ മാത്രമേ ഉള്ളൂ. പിന്നെ ചത്ത ഈച്ചയും തത്തമുഖവും ചത്ത നായും നീയും ഒരുപോലെ മാത്രമേ ഉള്ളൂ. നിന്ന് രാവിലെ ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് നമ്മുടെ വസ്ത്രത്തെ സൂക്ഷിക്കുന്നതിലാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിൻ്റെ സ്തോത്രം. ജീവിതത്തിൻ്റെ നിലനിൽപ്പ്, ദ ഗ്ലോറി ഓഫ് ദ ലൈഫ് ആൻഡ് ദ പവർ ഓഫ് ദ ലൈഫ് ഈസ് വെൻ യു keep your garment clean, clean, clean. അശുദ്ധി വരാതെ, ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് പോകാതെ നീ നിലനിൽക്കണം. വൈക്കേ 1 Timothy 5:6. 1 Timothy 5:6 വൈക്കേ. 1 Timothy 5:6. ചത്തുപോയ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ആ ആ 5:6. കാമുകിയായവളോ ആ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആരാ? ചത്തവൾ, ചത്തവൾ, ചത്തവൾ. ഹിസ് വുമൺ ഓഫ് പ്ലഷർ, ഷീസ് ഡെഡ്. Revelation 3:1 says you are dead. ആത്മീയ ജീവിതം നിലനിൽക്കണമോ, സമൃദ്ധിയായ ജീവൻ നിലനിൽക്കണമോ, ജീവിതത്തിൻ്റെ വസ്ത്രത്തെ സൂക്ഷിക്കണം. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഇഫ് യു വാക്ക് അക്കോർഡിംഗ് ടു ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ് യു വിൽ ഡൈ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും. സംശയം എന്നാണോ? മരിക്കും, നിശ്ചയം. പാമ്പ് പറയുന്നു മരിക്കയില്ല, നിശ്ചയം. എന്നാൽ ദൈവം പറയുന്നു മരിക്കും, നിശ്ചയം. ദൈവത്തിന് ദൈവം പറയുന്നതിനാണ് ശരി. അതിനാൽ വ്യക്തം വിശ്വസിക്കുന്നവർന്ന് കൈ ഉയർത്തി സ്തോത്രം ചെയ്തേ. ബട്ട് ഗോഡ് സേസ് ഇസ് ട്രൂ, യു വിൽ ഡൈ. നിശ്ചയമായിട്ട് മരിച്ചു, ആത്മീയ ഗോളത്തിൽ മരിച്ചു പോകും. ജീവിച്ചിരിക്കണമോ? ഉടുപ്പിനെ സൂക്ഷിക്കുക. കാമുകിയോ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവൾ. ഇതാ ഡെഡ്, ഡെഡ് ഡോഗ്. അപ്പോൾ ഇതാ ലിവിങ് ഡോഗ് അല്ല, അന്ന് വളരെ സാക്ഷ്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴോ ചത്ത ഒരു നായെപ്പോലെ സ്വയം താഴ്ത്തുന്ന ഒരു ദാവീദിനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ താഴ്ത്തുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിലേ ദൈവത്തിൻ്റെ കരുണ നിന്റെ മേൽ തുരുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. നായ എന്ന് വിളിച്ചാൽ നിന്റെ പ്രതികരണം എന്തായിരിക്കും? എടാ കേജോയി, പ്രസിഡന്റ് പട്ടി എന്ന് വിളിക്കുമ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്തോ പറയുന്നു. ആ പറയുന്ന ആദ്യത്തെ റിപ്ലൈ ആണ് എൻ്റെ യഥാർത്ഥ ആത്മീയം എന്ന് പറയും. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കാം. എടാ പാസ്റ്റർ പട്ടി, എടാ സെക്രട്ടറി പട്ടി, എടാ ട്രഷറർ പട്ടി, എടാ കമ്മിറ്റി പട്ടി എന്ന് പറയുമ്പോൾ എന്തോ ചീത്തയാണ് നീ തിരിച്ചു പറയാൻ പോകുന്നത്. നിന്റെ റിപ്ലൈ എന്താണ്? നാച്ചുറൽ റിപ്ലൈ, പഠിച്ചു പറയുന്നല്ല. നിന്റെ നാച്ചുറൽ റിപ്ലൈ എന്തോ ആളാണ് നിന്റെ ഒറിജിനാലിറ്റി. അതിനകത്ത് കല്ലിലേ പറയാൻ കഴിയും? ഒറിജിനൽ, ഒറിജിനൽ നീ പറയണ്ട. പെട്ടെന്ന് വേറെ കഴുതേ എന്നാണോ നീ ഇരിക്കുന്നത്? നീ പറയണം. ഞാൻ പറഞ്ഞു തരാം എങ്ങനെ പറയേണ്ടതെന്ന്. ആത്മീയം ഉണ്ടായി മാത്രം പറഞ്ഞാൽ മതി. അയ്യോ, യു ആർ മിസ്റ്റേക്ക്. ഐ എം നോട്ട് എ ഡോഗ്, ഐ എം എ ഡെഡ് ഡോഗ്. നിനക്ക് തെറ്റിപ്പോയി, എൻ്റെ പേര് പൂർണ്ണമായിട്ട് പറയാം. ഞാൻ പട്ടിയല്ലേ, ഞാനൊരു ചത്ത പട്ടിയാണെന്ന് പറയുമെങ്കിൽ നിനക്കാണ് സ്വർഗത്തിൽ അംഗീകാരം. മനസ്സിലാക്കിയവർക്ക് ഞാൻ ദൈവത്തിൻ്റെ ബൈബിൾ കോളേജ് രണ്ട് കൊല്ലം എന്നെ പഠിപ്പിച്ച ദിവസമാണ് മകനെ. താവെ ഞാൻ നായാണ് എന്ന് വിളിച്ചു പറഞ്ഞു. പറഞ്ഞു, അല്ല മോനെ, നീ അതിൽ താണതാന്ന് പറഞ്ഞു. അയ്യോ കർത്താവ് എവിടാന്ന് ചോദിച്ചു. തുറക്ക 1 Samuel 24 എന്ന് പറഞ്ഞു. കർത്താവ് ഞാനുമായി സംസാരിച്ച പല കാര്യങ്ങളുണ്ട്, അതാണ് എന്നെ രണ്ട് കൊല്ലം പഠിപ്പിച്ചതിലൊന്ന്. കാരണം മോനെ, നായ ഞാൻ പലപ്പോഴും പറഞ്ഞോളൂ, നായാണ് കർത്താവേ. കാരണം കനാന്യ സ്ത്രീയോട് ദൈവം കരുണ ചെയ്തതുപോലെ എന്നോട് കരുണ കാണിക്കട്ടെന്ന് വിചാരിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, താവേ ഞാൻ നായ്ക്കുട്ടിയാന്നേ, ഒരു കഷ്ണം അപ്പം എനിക്ക് തായേ എന്ന്. അവസാനം ഹമേൻ ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളെ, യു ആർ ലെസ് ദാൻ എ ഡോഗ്. ഐ ആസ്ക്ഡ് ഹിം, വേർ ഇസ് ഹൂ ഇസ് ലെസ് ദാൻ എ ഡോഗ്? ഓപ്പൺ 1 Samuel 24 എന്ന് പറഞ്ഞു. അങ്ങനെ പഠിപ്പിച്ചതാണ് ഇന്ന് രാത്രി പകൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ലോവസ്റ്റ് ലെവലിൽ നീ സീറോ ആയി തീർന്നെങ്കിലേ ദൈവം നിന്നെ ഉയർത്തുകയുള്ളൂ, അനുഗ്രഹിക്കും. സീറോ, വിതൗട്ട് മീ യു കാൻ ഡു നത്തിങ്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവിടെ വരെ താണു വന്നു, ഡെഡ് ഡോഗ്. അതുപോലെ താഴ്ത്താൻ നിനക്ക് കഴിയുമോ? നായ എന്ന് വിളിക്കുമ്പോൾ പ്രതികരിക്കാതെ, അയ്യോ തെറ്റിപ്പോയി, ഞാനൊരു ചത്ത നായ എന്ന് പറയാൻ കഴിയുമോ? നീ അവിടെയാണ് നിന്റെ ആത്മീയം എന്ന് പറയുന്നു, സ്പിരിച്വൽ ലൈഫ്. ഇനിയും ഈ ചത്ത നായ കാണിച്ച മറ്റൊരു ദയവ് കാണണമോ? 3 ചത്ത നായ്ക്കളെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചൊരു ഭാഗമാണ്. 2 Samuel 9:8, 2 Samuel 9:8. 2 Samuel 9:8 വായിച്ച് 9:8 Second Samuel. ചത്ത നായ പോലെയുള്ള അടിയനെ നീ കടാക്ഷിപ്പാൻ എന്തുള്ളു. ഈ ദാവീദ് കൃപ കാണിച്ചതാണ്. അവൻ ഓർമ്മ വന്നു, ശൗലിൻ്റെ കുടുംബത്തിൽ ജോനഥൻ എനിക്ക് വളരെ പ്രിയനായിരുന്നു, പക്ഷേ ആ സ്ഥാനത്ത് ദയ കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, ഒരുത്തനുണ്ട്, രണ്ട് കാല് മുടന്തനായിട്ട് ഒരുത്തനുണ്ട്. ഒരർഹതയും ഇല്ല കൊട്ടാരത്തിൽ വരാൻ, നടന്നു കയറാൻ പറ്റില്ല, അവരിവിടെ വരാൻ പറ്റില്ല. രണ്ട് കാൽ ഉണ്ടോ? കമോൺ, ബ്രിങ് ഇറ്റ്. അവനെ കൃപയാൽ രാജകൊട്ടാരത്തിൽ എത്തിച്ചു. മോനെ, നീയാണോ മെഫീബോശെത്ത്? യെസ്, ഐ ആം. ഇന്ന് മുതൽ നീ ഇവിടെ പാർത്തുകൊള്ളണം. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിനക്കും എൻ്റെ കൂടെ കൂട്ടായ്മ ആചരിക്കുവാൻ, പന്തിഭോജനം നൽകുവാൻ ദാവീദിന് പ്രസാദം തോന്നി. അപ്പോൾ അവൻ മുട്ടുമടക്കി പറകയാണ്, മുട്ടുമടക്കണ്ട, രണ്ട് കാലും ഇല്ല, മുടന്തനാണ്. അയ്യോ, ഒരു ചത്ത നായ പോലെ എന്നോട് കരുണ കാണിച്ചല്ലോ. അങ്ങനെ കൃപ ലഭിച്ചവർ ഇന്ന് പകലും ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുകയും ലോകാഭിപ്രായ പ്രകാരം ബുദ്ധിമാന്മാരേറെയില്ല, ജ്ഞാനികളേറെയില്ല, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ തക്കവണ്ണം ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു. ഓ, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ കുലഹീനവും നികൃഷ്ടവുമായി തിരഞ്ഞെടുത്തു. മഹാ മനോഹരമായിട്ടുള്ള സമാഗമന കൂടാരത്തിൽ, ടാബർനാക്കിളിൽ പലകകളെ തിരഞ്ഞെടുത്തത് എവിടെ നിന്നറിയാമോ? ശിത്തിയും, അതെ, ആ വലിയ വലിയ മനോഹരമായ ദേവദാരു വൃക്ഷങ്ങളെയല്ല, കാനനത്തിലെ കതിരമരങ്ങളാണ്. കതിരമരം എന്ന് പറയാ അറിയാമോ? കാനനത്തിൽ വളരുന്ന കതിരമരങ്ങൾ, ഐ മീൻ മുള്ളുള്ളത്, ആരുള്ളത്, കറുപ്പ് നിറമുള്ളത്, എത്ര ചെത്തിയാലും മേനിയാകാത്തത്, അതിനെ വീടുപണിക്ക് ആരും ഉപയോഗിക്കാത്ത കതിരമരങ്ങളെ തിരഞ്ഞെടുക്കുവാൻ എൻ്റെ കർത്താവിന് പ്രസാദം തോന്നി. വെട്ടി മുറിച്ച് ഉരുമി അതിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ മാറ്റി ഇന്ന് സമാഗമന കൂടാരത്തിൽ വെട്ടിത്തിളങ്ങുന്ന പൊന്ന് പൊതിഞ്ഞ പലകയായിട്ട് നീ തീർന്നിരിക്കുക. പൊന്ന് പൊതിഞ്ഞ പലക ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ആ ഒരു ദിവസം അത് പറയുകയാണ്, ഓ വെട്ടുകാരി, വെട്ടി വെട്ടി താഴെ ഇട്ടു, അടു പൊന്നെ കൊണ്ടുവന്ന് മഴ കൊണ്ട് എറിച്ച് 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 എറിച്ചു. പിന്നെ ആശാരിമാരി വന്ന് 10 മുഴത്ത് നീളത്തിൽ കീറി പിന്നെ പൊക്കിയെടുക്കുമ്പോൾ ഈ കതിരമരങ്ങൾ പറയുക, കാനന മാതാവേ ബായ് ബായ്, കട്ടിലെ കൂട്ടുകാരെ ബായ് ബായ്, കുറുക്കൻ കൂട്ടാളികളെ ബായ് ബായ്, ഇനി ഞാൻ പോകുക, എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു, ദൈവാലയത്തിലെ പൊൻപലകകളാക്കി തീർക്കുവാൻ. അങ്ങനെ കൃപ ലഭിച്ചവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. രാജകൊട്ടാരത്തിൽ ഭക്ഷിക്കുന്ന മെഫീബോശെത്തിനെ കാണുക, ഇവൻ എന്തർഹത? രണ്ട് കൈ രണ്ട് കാലുമില്ലാത്ത മുടന്താ, നീ എങ്ങനെ വന്നു? കൃപയുള്ള ഒരുത്തൻ എൻ്റെ മേൽ കൃപ പകർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ചത്തനായ് ചത്തനായ് കൃപ ലഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ക്രൂശിൻ സ്നേഹം തേടി പാവിയാമെന്നേലൂയ, ഈ ക്രൂശിൻ സ്നേഹം തേടി പാവിയാമെന്നെ ഓടുന്നു, ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ. ഹല്ലേലൂയ, ഏറ്റു ഞാൻ മാറുവ അവതല്ലിനി. ഹേ
ലോകത്തിൽ ഏക ആശ്രയം എൻ യേശു മാത്രം. ശോകങ്ങൾ വന്നാലോ ലോകത്ത് ഒരർഹത പോലുമില്ലാത്ത സ്ഥാനത്ത് നമ്മെ തിരഞ്ഞെടുത്തു. കാനാവിലെ കല്യാണത്തിൽ കൽപാത്രങ്ങളെ തിരഞ്ഞെടുത്തവൻ. ഒരു ദിവസം പോലും അണിയറ കണ്ടിട്ടില്ലാത്ത കൽപാത്രങ്ങൾ, വരുന്നവരെ മുഖം കഴുകുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഓ ആ വെളിയിൽ കിടന്ന കല്ലുകൊണ്ടുള്ള പാത്രത്തിൽ വീഞ്ഞ് പാത്രമാക്കുവാൻ സർവശക്തന് പ്രസാദം തോന്നി. പ്രൈസ് ദി ലോർഡ്. വീഞ്ഞ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ആ കിണറ്റിൻ്റെ കരയിൽ കിടക്കാൻ ഒക്കില്ല. അവ കിടന്നാൽ ഉള്ള പ്രശ്നം, പഴയ പാരമ്പര്യം പരിചയം അനുസരിച്ച് വന്നവരെല്ലാം മുഖം കഴുകും, കാല് കഴുകും. അതുകൊണ്ട് ബാക്കി ഞാൻ പറയുക, എൻ്റെ ഭാവനയാ. വീഞ്ഞായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എടുക്കടോ ഈ പാത്രം, എടുക്കടോ ഈ പാത്രം, ഇനി കിണറ്റുകര വെച്ചുകൂടാ, ഇത് മിസ്യൂസ് ചെയ്യും. കൊണ്ടുവന്ന് അണിയറയിൽ കലവറയ്ക്കകത്ത് നിന്നപ്പോൾ അവിടെ പഴഞ്ചൻ പാരമ്പര്യമുള്ള ട്രഡീഷണൽ ബർത്തനൊക്കെ ഇങ്ങനെ നിൽക്കുക, അതിന് ഗുണമൊന്നുമില്ല, പാരമ്പര്യമുള്ളു. എടുക്കടാ ഇതിനെ പുറത്ത്, അതിനെ പുറത്ത് തള്ളി വെളിയിലത്ത പാത്രം അകത്ത് കയറി. അപ്പോഴാണ് ഒരു പാടുന്നത്, ചേത്തിയിലല്ലയോ കിടന്നത്. ഓർത്ത് നോക്കിയാൽ പാടണമെന്ന് ആഗ്രഹമുണ്ട്, സമയം പോയത് കൊണ്ടെങ്കിൽ പാടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പുറത്തെ പാത്രം അകത്ത് വന്നു, അകത്തെ പാത്രം പുറത്ത് പോയി. സ്വന്തം ജനമായ യൂദരെ തള്ളി എന്നെ ഇന്നിനെ തെരഞ്ഞെടുത്തു, തെരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. മെഫിബോശേ ചത്തനായേ, രണ്ട് കാലുമില്ല, അർഹതയില്ല, ഞാൻ ലോകത്തിൽ നടന്നിട്ടില്ല, എന്നെ പൊക്കിയെടുത്ത് രാജകൊട്ടാരത്തെ അരമനയിൽ കൊണ്ടുവരുവാൻ പ്രസാദിച്ച ദൈവസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും. കാനനത്തിലെ കതിരമരത്തെയും കൽപാത്രത്തെയും തിരഞ്ഞെടുത്തവൻ കാട്ടുകഴുതയുടെ അസ്ഥിപഞ്ചരമെടുത്ത് ആയിരങ്ങളെ കൊല്ലുവാൻ ഉപയോഗിച്ചുവെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, നിന്നെയും ഉടമസ്ഥൻ്റെ കരങ്ങളിൽ ഉപയോഗിപ്പാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എഫിബോശേ ഒരു ചത്തമായി. നെക്സ്റ്റ് സെക്കൻഡ് സാമുവൽ 16:9, 16 ചാപ്റ്റർ വേഴ്സ് 9. രണ്ട് ശമുവേൽ 16 അധ്യായത്തിന്റെ 9 വാക്യം വായിക്കൂ. യെസ്. ആ കൃപ ലഭിച്ച ദാവീദിനെ നിന്ദിക്കാൻ അവിടുത്തെ വരികയാണ്. നീജ പോ പോ, ശൗലിന്റെ ഇറകത്തിലെ രക്തം നിന്റെ മേൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ദാവീദിനെ നിന്ദിച്ച് ശാപിക്കുക. ആ സമയം ദാവീദിൻ്റെ ഒരു ഭൃത്യൻ പറഞ്ഞു, ഈ ചത്ത നായെ ഞാൻ വെട്ടിക്കളയട്ടെ. അപ്പോൾ ദാവീദ് പറയാം, പറയല്ലേ, ദാവീദിനെ ശപിക്കുക, പ്രാകുക എന്ന ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. അവനെ വെട്ടിക്കളയരുത്. ഇങ്ങനെ ശിമയുടെ പേര് ചത്ത നായേ. അപ്പം ഇപ്പം എത്ര ചത്ത നായ്ക്കളെ കണ്ടു എന്ന് പറഞ്ഞ്? 3. നമ്പർ 1 ദാവീദ് എന്ന ചത്ത നായെ. നമ്പർ 2 മെഫിബോശെത്ത് എന്ന ചത്തനായ. നമ്പർ 3 ഷിമയി എന്ന ചത്തനായ. ഈ മൂന്ന് ക്യാരക്ടറാണ്. ഒന്ന് ദാവീദ്, ഗ്രേഷ്യസ് ഡെഡ് ഡോഗ്, ദൈവകൃപ, കൃപാപൂർണനായൊരു ചത്തനായ. രണ്ടാമത്തെ ഡെഡ് ഡോഗ് എന്ന് പറയുന്നത് മെഫിബോശെത്ത്. ഈ ഗ്രേസ് പകർന്നു കൊടുത്ത ഒരു ചത്തനായ്. അതാരാ? മെഫിബോശെത്ത്. കൃപയാൽ ദാവീദിൻ്റെ ഒപ്പം ഭക്ഷണത്തിലിരുന്ന, കൃപ സ്വീകരിച്ച ചത്തനായ്. നമ്പർ 3 കൃപയെ നിന്ദിച്ച ഒരു ചത്തനായി. അതാരാ? അവരുടെ പേര് ഷിമയി. കൃപയെ ഒരുത്തൻ കൃപാപൂർണൻ, മറുവൻ കൃപ സ്വീകരിച്ചവൻ, മറ്റവൻ കൃപാലുവിനെ നിന്ദിച്ചവൻ. കണ്ണുകൾ ഉയർത്തു, കാൽവരി ക്രൂശിലേക്ക് നോക്കൂ. മൂന്ന് ചത്തനായ്ക്കളെ എവിടെയും കാണുവാൻ കഴിയും. നമ്പർ 1 നടുക്കത്തത് ദാവീദ് പുത്രൻ. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, നമുക്ക് വേണ്ടി ജീവനെ കൊടുത്ത ദാവീദിൻ്റെ പുത്രൻ. ഒരു വശത്ത് നോക്കൂ, ദൈവകൃപ ലഭിച്ച ക്രൂശിലെ കള്ളൻ. ദൈവത്തിന് സ്തോത്രം. അവസാനത്ത് വരെ സമയം, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ഒരർഹതയും ഇല്ലെങ്കിൽ വന്ന് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. ദാവീദ് പുത്രൻ പറഞ്ഞ, ദാവീദും പറഞ്ഞതാണ്, ഇന്ന് മുതൽ നീ എന്നോടുകൂടെ പന്തിഭോജനത്തിലിരിക്കും. ദൈവത്തിന് സ്തോത്രം. മെഫിബോശെത്തിനെ പോലെ ഒരു വശത്തെ കള്ളൻ, അവൻ തന്നെ സ്വീകരിച്ചു, ദൈവകൃപയെ ഏറ്റുവാങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മറുവശമോ, കൃപയെന്ന് നീജ പോ പോ നീജാ പോ പോ എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു വശത്ത് കിടക്കുന്ന ആ കള്ളൻ, അവനോ ദാവീദ് പുത്രനെ നിരാകരിച്ചവനാണ്, അവൻ അഗാധ കൂപത്തിലേക്ക് പോകുന്നു. മൂന്ന് ചത്ത നായ്ക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിലേത് ഭാഗത്താണ് നീ നമുക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുത്ത്? ഒരു ചത്ത നായെപ്പോലെ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുള്ളെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലാക്കി, ഓ ക്രൂശുമരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ദൈവത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അതിൻ്റെ ഒരു വശത്ത് കിടക്കുന്നത് കൃപയാൽ ചേറ്റിൽ കിടന്ന നമ്മളെ തേടിയെടുത്ത ദൈവത്തിനായി മെഫിബോശത്തുമാർ, ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. കൃപയെ നിന്ദിക്കുന്ന, കൃപയെ നിന്ദിക്കുന്ന ചത്ത നായ്ക്കളുണ്ടോ? അവർക്ക് നിത്യനാരകം, എല്ലാ കണ്ണുകളും അടക്കാൻ ദൈവസന്നിധിയിൽ പാടാം.